പൗലോസ് സുവിശേഷം രണ്ടാം അധ്യായം ചാപ്റ്റർ 2 വേഴ്സ് 36-38 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ.
അശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചിക ഉണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സി എന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ നായം
മതി. ഇവിടെ നമ്മളൊരു വ്യക്തിയെ കാണുകയാണ്. 3 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന. ലൂക്കോസ് ആണ് യേശു കർത്താവിന്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ അധികമായിട്ട് സംസാരിക്കുന്നത്. അതിന്റെ കാരണം ലൂക്കോസ് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ എഴുതണമെന്ന് തോന്നിയിട്ട് അദ്ദേഹം ഒരു അന്വേഷണം ആരംഭിച്ചു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ അന്വേഷിക്കുന്ന പോലെ ലൂക്കോസ് അന്വേഷിക്കാൻ തുടങ്ങി. കാരണം അവന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി, അവന്റെ ഉള്ളിൽ ഒരാഗ്രഹം, എനിക്ക് യേശുവിനെ കുറേയും കൂടെ അറിയണം, യേശുവിനെ കുറിച്ച് ഒരു ഓർഡർ അറിയണം, യേശുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമോ അതെല്ലാം അറിയണം. കാരണം യേശുവിനെ അറിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എത്രയും കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. ഇത്രയും കാര്യം എനിക്കറിയാം, അതുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ കാണുന്നവരോട് അവൻ ചോദിക്കാൻ തുടങ്ങി, യേശുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം. അവൻ ചിന്തിച്ചു എന്താണ് അതിനുള്ള വഴികൾ. ഒരു വഴി അവൻ കണ്ടത് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളോട് യേശുവിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാ. ഞാൻ വിചാരിക്കുന്ന മോസ്റ്റ് പ്രോബബിളി ഈ റിപ്പോർട്ടുകളെല്ലാം യേശുവിന് കിട്ടിയത് ഭാഗ്യവതിയായ മറിയത്തിൽ നിന്നായിരിക്കാം. കാരണം മറ്റ് സോഴ്സുകളൊക്കെ വളരെ കുറവാണ്. കാരണം യേശുവിന്റെ ബാല്യകാലം ഹൃദയത്തിൽ സംഗ്രഹിച്ച, ഹൃദയത്തിൽ സൂക്ഷിച്ച ഭാഗ്യവതിയായ മറിയം, ബ്ലെസ്സഡ് ആയിട്ടുള്ള മറിയത്തിന്റെ അടുക്കൽ ചെന്ന് ലൂക്കോസ് ഒരു പക്ഷേ ചോദിച്ചു. ലൂക്കോസിന്റെ പ്രായം എനിക്കറിയത്തില്ല, പക്ഷേ വളരെയധികം ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പലപ്പോഴും പറയുന്ന ഈ റിപ്പോർട്ട് കിട്ടിയത് മറിയത്തിന്റെ, മേരിയുടെ കയ്യിൽ നിന്നായിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. ഇപ്പൊ മേരിയുടെ ചോദിച്ചാണ്, മേരി എന്തായിരുന്നു യേശുവിന്റെ ചെറുപ്പം, എങ്ങനെയായിരുന്നു യേശുവിന്റെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു. അപ്പോൾ മേരി ഹൃദയത്തിൽ ഇത് സൂക്ഷിച്ചതുകൊണ്ട് ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ സംഭവത്തിൽ ഒരു സംഭവമായിരിക്കാം, എനിക്ക് സോഴ്സ് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഒരുപക്ഷെ മേരി ആയിരിക്കാം ഒരുപക്ഷെ ഈ സംഭവം ലൂക്കോസിനോട് പറഞ്ഞത്. അവിടെ ഒരാളുടെ കാര്യം എഴുതിയിരിക്കുകയാണ് ഹന്ന, ഒരു ചെറിയ വ്യക്തി. ഹന്നയെ കുറിച്ച് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഹന്നയ്ക്ക് പോലും ഇഷ്ടമാകത്തില്ല. കാരണം അവളെ കുറിച്ച് അവിടെ പറയുന്ന കാര്യം ഇതാണ്, അവൾക്ക് വിവാഹപ്രായമെത്തി, വിവാഹം കഴിഞ്ഞു. ഏതൊരു പെൺകുട്ടിയുടെയും ആഗ്രഹം പോലെ അവൾ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. വിവാഹം കഴിഞ്ഞു, 7 വർഷം മാത്രമേ ഭർത്താവിന്റെ കൂടെ അവൾ താമസിച്ചുള്ളൂ. ഓൺലി 7 ഇയേഴ്സ്, 7 വർഷം. 7 വർഷമായപ്പോൾ ഭർത്താവ് മരിച്ചു. പ്രായമായിട്ട് മരിക്കും പോലെയല്ല, ഒരു വിവാഹം കഴിഞ്ഞ് 7 വർഷമാകുമ്പോൾ ഭർത്താവ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അത് താങ്ങാവുന്നതിനേക്കാളും ഏറെയാണ്. മക്കളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ മക്കൾ ഇല്ലാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. മക്കളെ കുറിച്ച് അവിടെ റെഫറൻസ് ഇല്ല. പക്ഷേ അവളുടെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷകളോടുകൂടി വന്നിട്ട് ഒരു വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് ഭർത്താവ് മരിച്ചുപോയി. 7 വർഷം വളരെ ചെറുപ്പം, അന്നത്തെ കാലമല്ലേ, മേ ബി ഒരു 13-15 വയസ്സുള്ളപ്പം വിവാഹം നടന്നു എന്ന് വിചാരിക്കുക. ഒരു 13 വയസ്സിലാണ് വിവാഹം നടന്നതെങ്കിൽ 20 വയസ്സായപ്പോൾ ഷീ ബിക്കേം എ വിഡോ, അവളൊരു വിധവയായി മാറി. 20-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 22-ാമത്തെ വയസ്സിൽ വിധവയായ ഹന്ന. സാധാരണഗതിയിൽ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനേകരുടെ ജീവിതത്തിൽ when they face problems it will lead to an unbelief. പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ ആദ്യം ചോദ്യം ചെയ്യുന്ന ദൈവത്തെയാ, where is God? If there is a God, why all these things happening to me? ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? 100,000 ചോദ്യങ്ങൾ അവൾക്ക് ചോദിക്കാം, ദൈവത്തോട് അവൾക്ക് പരാതി പറയാം. പക്ഷേ അവളൊരു ഡിസിഷൻ എടുത്തു. അതിനെക്കുറിച്ച് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൾ എന്ത് ചെയ്തു? ദൈവാലയം വിട്ടുപിരിയാതെ അവൾ ദൈവത്തെ ആരാധിച്ചു, രാവും പകലും ആരാധന ചെയ്തു പോന്നു. See, if you have a thankful heart, then only you can worship God. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി നിറയുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റിയേക്കാം, ആരാധിക്കാൻ നെവർ, യു കനോട്ട്. ആരാധിക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തിലുണ്ടാകേണ്ട അനുഭവം ദൈവത്തോടുള്ള നന്ദിയാ. അവളുടെ ഹൃദയത്തില് ഈ പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ, സി ജീവിതം എന്താണെന്ന് അറിയത്തില്ല, വളരെ പെട്ടെന്ന് വിധവയായി, എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അവൾ അറിയുന്നില്ല, ഭാവി എന്തായി തീരുമെന്ന് അറിയത്തില്ല, അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല, ഒരു ഹോപ്പും മുൻപോട്ടില്ല. ഇതിന്റെ നടുവിൽ അവൾ ഒരു കാര്യം തീരുമാനമെടുത്തു, ദൈവാലയത്തിൽ ഇനി എന്റെ ശിഷ്ടകാലം ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. സാധാരണ ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിന് നേരെ ഓപ്പോസിറ്റാ. ഒത്തിരി പേര് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിചാരിക്കും, പ്രാർത്ഥന, ഇനി പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം, ഇനി ദൈവത്തെ ആരാധിച്ചിട്ടെന്താ കാര്യം, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. കംപ്ലൈനേഴ്സ്. പക്ഷെ നോട്ട് ഹന്ന. അവൾ നേരെ തിരിച്ചാ ചിന്തിച്ചേ. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം അവൾ ചിന്തിച്ചത്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ആയിരിക്കാം അവൾ ആശ്വാസം പ്രാപിച്ചത്, എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൾ പ്രവാചികയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് തിരുവെഴുത്തുകൾ അവൾക്ക് നല്ല പരിചയമുണ്ട്. ഒരുപക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുക, കാരണം എന്റെ അസംഷൻ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം തിരുവചനം വായിക്കുമ്പം കുറെയൊക്കെ അസ്യൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ, ഒത്തിരി ഔട്ട് ഓഫ് ബൗൺസ് പോയിരുന്നാ മതി ചില കാര്യങ്ങളൊക്കെ ഒന്ന്. ഒരുപക്ഷെ അവളൊരു വാക്യം കണ്ടു കാണും, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവെന്ന് ഏഷ്യാ പ്രവാചകൻ പറഞ്ഞ വാക്യം അവൾ കണ്ടു കാണും. യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കാരണം ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സഹോദരി, അവൾ വളരെ ചെറുപ്പത്തിൽ വിധവയായി, ആ സഹോദരിയോട് സംസാരിച്ചു, സഹോദരി എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തതെന്ന് നമ്മുടെ ഒരു സഹോദരൻ ചോദിച്ചു. വളരെ ചെറുപ്പത്തിൽ വിധവയായിപ്പോയി, എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അവൾ പറഞ്ഞു, എനിക്ക് വളരെ വിഷമമായിരുന്നു, വളരെ സങ്കടമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഏശ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ, ഞാനവിടൊരു വാക്യം കണ്ടു, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അതോടുകൂടി എന്റെ ആ ഭാരത്തിൽ നിന്ന്, എന്റെ വേദനയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. കാരണം എനിക്ക് മനസ്സിലായി, എനിക്കൊരു ഭർത്താവില്ലെങ്കിലും ദൈവം എന്റെ ഭർത്താവാണ്. യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്. അതിലാണ് ആശ്വാസം പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, തീർച്ചയായിട്ടും ഈ ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകി, അവളും ആശ്വാസം പ്രാപിച്ച വാക്യം അതായിരിക്കാം, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, നിന്റെ ഭർത്താവ്. അവിടെ നമ്മളുടെ ഹൃദയത്തിൽ ആരാധന ആരംഭിച്ചു. ദൈവാലയത്തില് അവൾ താമസിക്കാൻ തുടങ്ങി. ആലയത്തെ ചുറ്റിപ്പറ്റിയായി അവളുടെ ജീവിതം. അവൾക്കൊറ്റ ചിന്തയുള്ളൂ, എന്താണ്? ആരാധന. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ലൂക്കോസ് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ ആലോചിക്കുകയാണ്, ദൈവമേ, അവർക്ക് എത്രയും കൃപ ദൈവം കൊടുത്തല്ലോ. കാര്യങ്ങളെ വളരെ ചുരുക്കം വാചകത്തിൽ എത്രയോ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള കൃപ ദൈവം അവിടെ കൊടുത്തല്ലോ. അതാണ് അവർക്ക് ദൈവം കൊടുത്ത കൃപ. എഴുതിയിരിക്കുകയാണ്, രാവും പകലും ദൈവത്തെ ആരാധിച്ചു പോന്നു. സെർവിങ് നൈറ്റ് ആൻഡ് ഡേ. ഷീ നെവർ ലെഫ്റ്റ് ദ ടെമ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ദൈവാലയത്തെ വിട്ടുപിരിഞ്ഞില്ല. അവളുടെ ജീവിതം മുഴുവൻ ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട, കാരണം അവളുടെ മുഴു ജീവിതവും ദൈവാലയം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തില് ദൈവാലയമായിരുന്നു ദൈവമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. പുതിയ നിയമത്തിൽ അത് മാറി. സത്യനമസ്കാരികൾ ആത്മാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്ന വെച്ച് പറഞ്ഞു. എന്നാൽ പഴയ നിയമത്തില് ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ഒരേ ഒരു മീറ്റിംഗ് പോയിന്റ്, കോണ്ടാക്ട് പോയിന്റ്, ഇറ്റ് വാസ് ടെമ്പിൾ. അവളുടെ ഹൃദയത്തിന്റെ ഒരൊറ്റ ആഗ്രഹം, ഒരൊറ്റ ചിന്ത, ഒരൊറ്റ പ്ലാൻ, ഇറ്റ് ഈസ് ഗോഡ്, ഗോഡ് ഓൾമൈറ്റി. അതായിരുന്നു അവളുടെ പ്രത്യേകത. അവൾക്കൊരൊറ്റ ചിന്ത മാത്രം. എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവാലയം വിട്ടുപിരിയാൻ മനസ്സില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവത്തെക്കുറിച്ചുള്ള ആലോചന, ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം, ദൈവത്തോട് മാത്രമുള്ള സമ്പർക്കം, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ. അവളൊരു പ്രവാചികയാണെന്ന് എഴുതി വച്ചിരിക്കുന്നേ, പ്രവാചികയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവൾ പ്രവാചികയാണെങ്കിൽ എന്റെ പ്രത്യേകത ഇതാണ്, അവൾ ദൈവത്തെ കേട്ടിരുന്നു. ദൈവത്തെ കേൾക്കാത്ത ആർക്കും ഒരു പ്രവാചകനോ പ്രവാചകയോ ആയിരിക്കാനായിട്ട് കഴിയത്തില്ല. അവൾ നിരന്തരം ദൈവത്തെ കേട്ടു. അതുകൊണ്ടാണ് അവൾ പ്രവാചകി എന്ന് എഴുതിയിരിക്കുന്നത്. അവൾ ദൈവത്തെ കേട്ടു. അവളുടെ ഹൃദയത്തിന്റെ തുടിപ്പുകളും ഹൃദയത്തിന്റെ വാഞ്ചനയും ഒരൊറ്റ പോയിന്റിലേക്ക് വന്നു, ഗോഡ്, ദൈവം. അവൾ തൃപ്തയായി. അവളുടെ ഭാരങ്ങൾ മാറിപ്പോയി, അവളുടെ വേദനകൾ മാറിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? അതുകൊണ്ട് അവൾ വായിക്കുന്നത്, അവൾ രാവും പകലും ആരാധന ചെയ്തു പോന്നു. രാവും പകലും ഒരാള് ആരാധിക്കണമെങ്കില് ഹൃദയത്തില് തൃപ്തി ഉണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ, ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ, ഹൃദയത്തിൽ സമാധാനമുള്ളവനെ മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. രാവും പകലും അതൊരു എക്സാജറേഷൻ അല്ലേ? രാവും പകലും എങ്ങനെയാ ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഉറക്കത്തിൽ നുണരുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത ഇതായിരിക്കാം, ദൈവം. അതുകൊണ്ടാണ് ലൂക്കോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, രാവും പകലും ദൈവത്തെ ആരാധിച്ചു. എന്നാ ബാക്കി എല്ലാ താല്പര്യങ്ങളും മാറിയിട്ട് ഒരൊറ്റ താല്പര്യത്തിലേക്ക്, ഒരൊറ്റ പോയിന്റിലേക്ക്. ഇനി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ആരാധന മാത്രമല്ല എഴുതിയിരിക്കുകയാണ്. അവിടെ എഴുതിയ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ, വിത്ത് ഫാസ്റ്റിംഗ്സ് ആൻഡ് പ്രേയേഴ്സ്. ആദ്യം ആരാധനയായിരുന്നു, രാവിലെ ആരാധന, പകലൊക്കെ ആരാധിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ തീക്ഷ്ണത കൂടിയപ്പോൾ പകല് മാത്രമല്ല ആരാധന, രാത്രിയും കൂടെ ആരാധനയായി, രാവും പകലും ആരാധനയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ രാവും പകലും ആരാധന മാത്രമല്ല, അതിന്റെ കൂടെ പ്രാർത്ഥനയും കൂടെ ആരംഭിച്ചു, പ്രാർത്ഥനയും കൂടെ. Most probably, it is intercession. It is intercession. കാരണം അവൾക്ക് അവളുടെ വിഷയങ്ങൾ അധികം പ്രാർത്ഥിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ വിഷയങ്ങൾ, അവളുടെ എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങളായിരുന്നില്ല അവൾ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം രാവും പകലും ആരാധിക്കുന്നവന് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവളുടെ പ്രാർത്ഥന, ഞാൻ വിചാരിക്കുന്ന, ഇറ്റ് ഈസ് ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിന്റെ രാവും പകലും ആരാധിക്കുന്നവന്റെ ഹൃദയത്തില് ദൈവം ചില ബേർഡൻസ് ഇട്ടുകൊടുക്കും. അവന്റെ ഹൃദയത്തിൽ മാത്രമേ ഭാരമുണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരം, ലോകത്തെ കുറിച്ചുള്ള ചിന്ത, ആത്മാക്കളെ കുറിച്ചുള്ള ചിന്ത, ഇതുണ്ടാകുന്നത് ആരാധിക്കുന്നതിന്റെ ഹൃദയത്തിൽ ദൈവം ഇട്ടുകൊടുക്കുന്ന ബേർഡനാ. കാരണം അല്ലാത്തവർക്ക് ബേർഡൻ കൊടുത്തിട്ട് എന്ത് കാര്യം? ആരാധകൻ വർഷിപ്പർക്കാണ് ബേർഡൻ ഉണ്ടാകുന്നത്. ദൈവം അവനോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവന്റെ ഹൃദയമാണ് ഒരുക്കപ്പെട്ട നിലമായിട്ടിരിക്കുന്നത്. അവിടേക്കാണ് ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അല്ലാത്തൊരാളോട് പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ അവർക്കതിന് സമയം കിട്ടത്തില്ല. പക്ഷേ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് കർത്താവിന്റെ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞേ. അപ്പൊ കർത്താവിന്റെ കണ്ണുകൾ എപ്പോഴും സെർച്ചിങ്ങില്ല. ആരെയാ സെർച്ച് ചെയ്യുന്നത്? കർത്താവിനെ ഏകാഗ്ര ഹൃദയത്തോടെ നോക്കുന്നവനെ. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ നിർവഹിച്ചെടുക്കുവാൻ, ദൈവത്തിന്റെ ഭൂമിയിലുള്ള പ്രവൃത്തി അവനിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ വ്യക്തികളെ നോക്കിക്കൊണ്ടിരിക്കുക. ഗോഡ് ഈസ് ലുക്കിംഗ് ഇൻ ദി സെർച്ച്. ദൈവം ഒരു അന്വേഷണത്തിലാണ്, ദൈവം ഒരു നോട്ടത്തിലാണ്. അവിടെ ആര് കർത്താവിനെ ആരാധിക്കുന്നു, ആരുടെ ഹൃദയം കർത്താവിൽ ഏകാഗ്രമായിരിക്കുന്നു, അവർക്ക് ദൈവം ബേർഡൻ കൊടുത്തോണ്ടിരിക്കും. എന്ത് ബേർഡനാ? ദൈവത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ നിവർത്തിക്കുവാനായിട്ട്. അതെങ്ങനെയാണ് നിവർത്തിക്കുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രാർത്ഥനയിലൂടെയാ. ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലൂടെ, അവരുടെ ഹൃദയത്തിലേക്ക്, ഏകാഗ്ര ഹൃദയമുള്ളവന്റെ അവന്റെ മനസ്സിലേക്ക് പ്രാർത്ഥിക്കാൻ ദൈവം വിഷയം വിട്ടുകൊടുക്കും. അവൻ പ്രാർത്ഥന ആരംഭിക്കും, പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം പ്രവർത്തിക്കും. ദിസ് ഈസ് ദ പാറ്റേൺ വി ക്യാൻ സീ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ പലപ്പോഴും അതാ. അല്ലാതെ ഇതിന് പ്രവർത്തിക്കാമല്ലോ, ദൈവത്തിന് പ്രവർത്തിക്കാം. ഗോഡ് ഈസ് സോവറിൻ, എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷെ നമ്മളൊരു പാറ്റേൺ തിരുവചനത്തിൽ കാണുന്നത്, ആദ്യം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം ബേർഡൻ ഇടുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. ദിസ് ഇസ് ദ പാറ്റേൺ വി ക്യാൻ സീ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അവൾ പ്രാർത്ഥന ആരംഭിച്ചു. കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേന് പ്രാർത്ഥന മാത്രമല്ല, അവൾ അതിന്റെ കൂട്ടത്തിൽ ഫാസ്റ്റിംഗ് കൂടെ ആഡ് ചെയ്തു, ഉപവാസം കൂടെ, കാരണം അവൾക്ക് മനസ്സിലായി കുറേയും കൂടെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം. അവൾ അതിന്റെ കൂടെ ഫാസ്റ്റിംഗ് കൂടെ ആഡ് ചെയ്തു. എത്ര വർഷമോ? ഞാൻ എളുപ്പം ഒരു കാൽക്കുലേഷൻ എളുപ്പത്തിൽ പറയാൻ, 13 വയസ്സ് ഉള്ളപ്പോഴാണ് വിവാഹം കഴിഞ്ഞെങ്കിൽ 20-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ നമ്മൾ അവളെ കാണുന്ന എത്രയാണ്? 84 സംവത്സരം അല്ലെ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. Then as a widow to the age of 84. എത്രയോ വർഷങ്ങൾ. എന്നെ ചലഞ്ച് ചെയ്ത കാര്യം അതല്ല, ഇത്രയും നാളായിട്ട് മടുത്തില്ലേ? കാരണം എല്ലാവരും ജീവിക്കുന്നത് എന്തെങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാ അല്ലേ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അല്ലാത്തവർ പറഞ്ഞ ജീവിതം ബോറാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡ്രീം, യുവർ ലൈഫ് ഈസ് ബോറിംഗ്. ഒരുപക്ഷെ ആദ്യം യുവാവായിരിക്കുമ്പോൾ അവർക്ക് അവരവരെ കുറിച്ച് സ്വപ്നമുണ്ട്. ഓക്കെ, ഐ ഹാവ് എ ഡ്രീം, എനിക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടണം. കുറച്ചുകൂടെ കഴിഞ്ഞ് മക്കളായി കഴിയുമ്പോൾ പിന്നെ അവരുടെ സ്വപ്നം മാറി മക്കളെ കുറിച്ചുള്ള ഡ്രീമായി മാറി, എന്റെ മക്കളെ ഈ പൊസിഷനിൽ എത്തിക്കണം. പക്ഷെ ഹന്ന, അവൾക്ക് ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഡ്രീംസും ഇല്ല. പക്ഷെ നീണ്ട അനേക വർഷക്കാലം അവൾ മടുത്തുപോയില്ല, ആരാധന നിർത്തിയില്ല, പ്രാർത്ഥന നിർത്തിയില്ല, ഉപവാസം നിർത്തിയില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതുപോലെ ദൈവത്തെ ടേസ്റ്റ് ചെയ്യുന്നതനുസരിച്ച കൂടുതൽ ദൈവത്തെ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നത്, ദൈവത്തെ അറിയുന്നതനുസരിച്ച കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നുന്നത്, അധികം അറിയത്തില്ലെങ്കിൽ അവിടെ കൊണ്ടൊക്കെ നിൽക്കാൻ ആഗ്രഹം തോന്നുന്നത്. പക്ഷെ കൂടുതൽ അറിയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഉള്ളിൽ വീണ്ടും ദാഹം കൂടുകയ, എനിക്ക് കൂടുതൽ അറിയണം. കർത്താവിനോട് കൂടുതൽ ചേർന്നിരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് വീണ്ടും വീണ്ടും ആഗ്രഹം എന്താണ്? എനിക്ക് ഇനിയും കൂടുതൽ കർത്താവിനെ അറിയണം. അപ്പോൾ അറിയാനായിട്ടുള്ള ആഗ്രഹമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയോ വെച്ച് എന്തായിപ്പോയി, എവിടെയോ വെച്ച് മന്ദീഭവിച്ചു പോയി. നിങ്ങൾ അറിയുന്നവരെ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവർക്ക് എപ്പോഴും കൂടുതൽ അറിയാനുള്ള ആഗ്രഹമാണ്, കൂടുതൽ കർത്താവിനോട് ബന്ധപ്പെടുന്നവർക്ക് കൂടുതൽ കൂടുതൽ അവനോട് ചേർന്നിരിക്കാനുള്ള ആഗ്രഹമാ. അതാ പ്രത്യേകത. ഞാൻ പണ്ട് പാടിയിട്ടുണ്ട്, പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, ഇന്നും ഉമ്മേ അറിയണമേ, ഇന്നും കിട്ടേ സേരണമേ. ഇനിയും കർത്താവെ അങ്ങ് അറിയണം, ഇനിയും എനിക്ക് കുറച്ചും കൂടെ അങ്ങയോട് ചേർന്നിരിക്കണം. ഇന്നും ഉമ്മേ അറിയണമേ, ഇന്നും കിട്ടേ സേരണമേ. പ്രസന്നം, യുവർ പ്രസൻസ്, കർത്താവ് എനിക്ക് ഇനിയും അങ്ങേ അറിയണം, എനിക്ക് കുറേയും കൂടെ അങ്ങയോട് ചേർന്നിരിക്കണം. ഹന്നയുടെ ആഗ്രഹം അതാ. കർത്താവിനെ അറിഞ്ഞപ്പം അവൾക്ക് മനസ്സിലായി ഇത്രയും വലിയ സന്തോഷം ഈ ലോകത്തൊരിടത്തും കിട്ടാനായിട്ടില്ല, ഇത്രയും വലിയ ജോയ് മറ്റൊരിടത്തും കിട്ടാനായിട്ടില്ല, ഇത്രയും വലിയ പീസ് that surpasses all understanding മറ്റൊരിടത്തും കിട്ടത്തില്ല. സഹോദരങ്ങളെ, കർത്താവിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ മാധുര്യം ആഴത്തിൽ അറിയാൻ കഴിയാത്തത്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ, taste and see, നമ്മൾ അനുഭവിച്ചറിയും തോറും കൂടുതൽ അറിയാൻ തോന്നും. അതാ കർത്താവിന്റെ പ്രത്യേകത. കാരണം എന്താണെന്നറിയാമോ? അവിടുത്തേക്ക് മാത്രമാണ്, കാരണം അത്രമാത്രം അനന്തമാ കർത്താവ്, അത്രമാത്രം എക്സ്പ്ലെയിൻ വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തില്, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധത്തില്, അത്രമാത്രം ആഴമാ കർത്താവിന്റെ കാര്യങ്ങൾ. ഒരാൾ അറിയും തോറും കൂടുതൽ അറിയാൻ, ഒരാൾ ചേർന്നിരിക്കും തോറും കൂടുതൽ ചേർന്നിരിക്കാൻ, ആരാധിക്കും തോറും കൂടുതൽ ആരാധിക്കാൻ, പ്രാർത്ഥിക്കും തോറും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭക്തന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഈ പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി 84-ാമത്തെ വയസ്സിൽ അവൾ എന്താ ചെയ്തേ? സാധാരണ 84 വയസ്സാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാവോ? എന്തൊക്കെ പ്രശ്നമുണ്ട്? ഒരു 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ നാച്ചുറൽ സ്ട്രെങ്ത് മാറിപ്പോകും. ഡു യു നോ ദാറ്റ്? 60 വയസ്സാകുമ്പോൾ മുതൽ നമ്മുടെ ശരീരം നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് സയൻസ് പലപ്പോഴും പറയുന്നത്. 84 വയസ്സായപ്പോൾ അവൾ അത്രമാത്രം വീക്കായിരിക്കണം. പക്ഷേ അവളെ നമ്മളിവിടെ കാണുന്നത് ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. 84-ാമത്തെ വയസ്സിലും അവളുടെ അധരങ്ങളിൽ നിന്ന് സ്തുതികൾ വിട്ടുപോയില്ല. 84 years, 84-ാമത്തെ വയസ്സിൽ അവൾ അപ്പോഴും ദൈവത്തെ സ്തുതിക്കുക കഴിഞ്ഞില്ല. അടുത്ത് നിങ്ങൾ വാക്യം ശ്രദ്ധിച്ചേ, യെരുശലേമിനെ, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ആ സ്തുതി മാത്രമല്ല, അവിടെ കൂടിയിരുന്ന ആ യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവരോട് ആരെ കുറിച്ച് പ്രവചിക്കുക? കർത്താവിനെ കുറിച്ച് പ്രവചിക്കുക. ഇത് സംഭവം എന്താണെന്നറിയാമോ? യേശുവിനെ ഒരു ശിശുവായിട്ട് യെരുശലേം ദേവാലയത്തിൽ യേശുവിനെ കൊണ്ടുവന്ന സമയമാ. ആ ശിശുവിനെ കണ്ടിട്ട് അവൾ ദൈവത്തെ സ്തുതിച്ചു. അവൾ പറയുകയാണ്, ഇതാണ് യെരുശലേമിന്റെ വീണ്ടെടുപ്പുകാരൻ, ഇതാണ് രക്ഷകൻ, ഇതാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നവൻ. എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് അവൾക്ക് എനിക്കുണ്ടെന്ന് അറിയത്തില്ല. അവൾ പ്രവാചികയായതുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ അറിയാം. അവൾ പറഞ്ഞു, ഇതാണ് വീണ്ടെടുപ്പുകാരൻ. 84-ാമത്തെ വയസ്സിലുള്ള സുവിശേഷവേല. എത്രാമത്തെ വയസ്സില? നമ്മൾ സാറ പറഞ്ഞതിനെ അറിയോ, സുവിശേഷവേല എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാർക്കുള്ള പരിപാടിയല്ലേ? അതൊക്കെ ചോരത്തിളപ്പും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ ഉള്ള സമയത്ത് ചെയ്യാനുള്ള കാര്യമാണെന്ത്? സുവിശേഷവേല. പ്രായമാകുമ്പോഴോ? പ്രായമാകുമ്പം വചനമൊക്കെ കേൾക്കുക, സ്വസ്ഥമായിട്ടൊക്കെ നിരിക്കുക. പക്ഷേ 84-ാമത്തെ വയസ്സിലും ഹന്നയ്ക്ക് വിളിച്ചു പറയാനുണ്ടത്, യെരുശലേമിന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ രക്ഷകൻ, എന്റെ രക്ഷകനിതാ ഭൂജാതനായി. ഹല്ലേലൂയ, ഭൂജാതനായി. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങൾ ഇന്ന് പ്രഭാതത്തില് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുക. തിരുവചനത്തില് ചിലരെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നിരിക്കുന്നുണ്ടോ എന്നറിയാമോ? ഞാൻ വിചാരിക്കുകയാണ്, ആ ലൂക്കോസ് ആ ഒരു ഇന്റർവ്യൂ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഹന്നയെ കുറിച്ച് ലോകം അറിയത്തേയില്ല. യു ടോക്ക് ടു ഗോഡ്ലി പീപ്പിൾ, ഭക്തരായ ആൾക്കാരോട് സംസാരിക്കുക, അവർക്ക് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. എവിടെങ്കിലും ഭക്തരായ ഒരു വ്യക്തിയെ, ഭക്തനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ സ്പെൻഡ് ടൈം വിത്ത് ഹിം. പ്രായമുള്ള ഭക്തനായ ഒരാളെ കാണുമ്പോൾ സ്പെൻഡ് ടൈം, അവർക്ക് ഒത്തിരി കാര്യങ്ങളോട് പറയാനായിട്ടുണ്ട്. റൊമേനിയയിലെ തടവറയിലെ ജീവിച്ചിരുന്ന റിച്ചാർഡ് ഉംബ്രാൻഡ് പറയുകയാണ്, ഗിവ് മീ ടൈം, ഐ വിൽ ടോക്ക് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ദി അണ്ടർഗ്രൗണ്ട് ചർച്ച്. അണ്ടർഗ്രൗണ്ട് ചർച്ചിന്റെ ബ്യൂട്ടി എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. എന്താണ് അണ്ടർഗ്രൗണ്ട് ചർച്ചിന്റെ ബ്യൂട്ടി? അദ്ദേഹം ഒരു മനോഹരമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, പീഡനത്തിന്റെ നടുവിലും ദേഹം മുഴുവൻ കുത്തിത്തുളയ്ക്കപ്പെടുമ്പോഴും അടിയും ഇടിയും രാവും പകലും ഉപദ്രവം ഏൽക്കുമ്പോഴും അതിന്റെ നടുവിലും ജീസസ് ഐ ലവ് യു, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന, യേശുവിനെ മാത്രം കാത്തിരിക്കുന്ന, ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോഴും അതിന്റെ നടുവിലും യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ചരിത്രം എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദി അണ്ടർഗ്രൗണ്ട് ചർച്ച്. സോ സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്ലി പീപ്പിൾ. ദൈവഭക്തരായവർ ആരെ കണ്ടാലും വിടരുത്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരോട് സംസാരിക്കുക. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്. അത് മാത്രമല്ല, അവർ നിങ്ങളോട് കർത്താവിനെ സ്നേഹിച്ചവരുടെ ചരിത്രം കൂടി പറയും. കാരണം അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഉത്സാഹിക്കപ്പെടും. ഞാൻ മാത്രമല്ല ഈ പാതയിലുള്ളത്, അനേകം പേരുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ മനസ്സുള്ള, കർത്താവിനെ മാത്രം ആരാധിക്കുന്ന, കർത്താവിനെ മാത്രം ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തെ ഉത്സാഹിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കുക. ഹന്ന, അവൾ അവളെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചില്ല. അവൾ കണ്ടവരോടെല്ലാം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്താണ്? രക്ഷകൻ ജനിച്ചു, മിശിഹ ജനിച്ചു, കർത്താവ് ജനിച്ചു. കർത്താവിനെ കുറിച്ച് മാത്രം പറയാനുള്ള ആഗ്രഹം. എത്രാമത്തെ വയസ്സില? 84-ാമത്തെ വയസ്സിൽ. 84 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഐ ഡോണ്ട് തിങ്ക്, ആരും ഇല്ല എനിക്ക് തോന്നുന്നത്. അമ്മച്ചിമാരും രണ്ടുപേരുള്ളവർക്ക് വരാനായിട്ട് പറ്റിയില്ല. 84-ാമത്തെ വയസ്സിലും ദേ വേർ സ്പിരിച്വൽ. പ്രായമാകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ, യു ഡു നോ വാട്ട് ഇസ് ദ പ്രോബ്ലം? ഞാൻ പ്രായമായവരോട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ള സമയമാ. ഒരു 25 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് കംപ്ലെയിൻ ചെയ്യേണ്ട സമയമാ. അതാ പ്രായത്തിന്റെ അവസ്ഥ. കാരണം ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ഏകാന്തത, ഒത്തിരി കാര്യങ്ങൾ പ്രായമുള്ളവരെ ഭരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ നടുവില് സ്തുതിക്കുവാനും മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറയാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷെ ഹന്ന, അവൾ കഴിഞ്ഞ അനേക വർഷക്കാലം ദൈവാലയത്തെ വിട്ടുപിരിയാതെ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും ജീവിച്ചതുകൊണ്ട് 84-ാമത്തെ വയസ്സിലും അവളൊരു സുവിശേഷികയായി. 84-ാമത്തെ വയസ്സിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ദൈവം കൃപ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി എ ചലഞ്ച്. നമുക്കൊരു ചലഞ്ച് ആയിരിക്കട്ടെ കർത്താവിനോട് പറയാൻ, കർത്താവേ 84 വയസ്സുവരെ കാത്തിരിക്കാനല്ല, ഇപ്പോൾ എന്റെ ജീവിതം ആരാധനയുടെ ജീവിതമായിട്ട്, ഇപ്പോൾ എന്റെയുള്ള ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിട്ട്, ഇപ്പോൾ എന്റെയുള്ള ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാനുള്ള ജീവിതമായിട്ട്, അത് മാത്രമല്ല അരുമരക്ഷകനെ കുറിച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാനുള്ള ജീവിതമായിട്ട് എന്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ, ഹൃദയനുറുക്കത്തോട് ആര് പ്രാർത്ഥിക്കുന്നുവോ, കർത്താവ് അവർക്ക് കൃപ കൊടുക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തിരുവചനങ്ങളിൽ അവിടെയും ഇവിടെയുമായി പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളെ കോറിയിട്ടിരിക്കുന്നത് നമ്മെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാ. ചിലത് കണ്ട് നാം ബുദ്ധി പഠിക്കുവാൻ, ചിലത് കണ്ട് ഉത്സാഹം പ്രാപിക്കുവാൻ 84-ാമത്തെ വയസ്സിലും കർത്താവിനെ സ്തുതിക്കുന്ന ഹന്ന, 84-ാമത്തെ വയസ്സിലും മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാന്ന ഹന്ന, 84 വയസ്സുവരെ ദൈവാലയം വിട്ടുപിരിയാതെ ആരാധനയുമായി നിരന്തരമായ ആരാധന, രാവും പകലും ആരാധനയെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുക. കർത്താവേ, അവരെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എത്ര ചെറുതാണെന്ന് നിങ്ങൾ അറിയുന്നു കർത്താവേ. ലോർഡ്, വി ആർ സോ സ്മോൾ. ഞങ്ങളുടെ ഡിവോഷൻ എത്ര കുറവാണെന്ന് നിങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണേ കർത്താവേ, കൃപ തരണേ. എക്സ്ക്യൂസുകൾ പറയാതെ, അവൾക്ക് കുടുംബമില്ല, വീടില്ല, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ജീവിച്ചത് എന്നുള്ള എക്സ്ക്യൂസുകൾ പറയാതെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ നടുവിലും നെഗറ്റീവായുള്ള സിറ്റുവേഷൻസിന്റെ നടുവിലും ഒരു വർഷിപ്പറായി ജീവിക്കുവാൻ കർത്താവേ കൃപ തരണേ. എന്നെ ഒരു ആരാധകനാക്കി മാറ്റണേ കർത്താവേ, എന്നെ ഒരു ആരാധകനാക്കി മാറ്റണം. വല്ലപ്പോഴുമുള്ള ആരാധകനല്ല, നിരന്തരമായുള്ള ആരാധകൻ, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ തേജസ് ഞാൻ അധികം കാണട്ടെ കർത്താവേ. ഞാൻ അല്പമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനതിൽ ഗ്രോ ചെയ്യാത്തത് കർത്താവേ. അധികമായി അങ്ങ് ടേസ്റ്റ് ചെയ്യുവാൻ, അധികമായി അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിക്കാനായിട്ട് അവിടെ നിന്ന് കൃപ തരണേ കർത്താവേ, എന്നെ ട്രാൻസ്ഫോം ചെയ്യണേ കർത്താവേ. കർത്താവേ, ഞാൻ തിരക്ക്, എന്റെ തിരക്കുകളുടെ നടുവിലും ഒരു ആരാധകനായിരിക്കാനായിട്ട് എനിക്ക് അവിടുന്ന് കൃപ തരണമേ. എന്റെ കുടുംബജീവിതത്തിന്റെ തിരക്കുകളുടെ നടുവിലും ഹൃദയം കൊണ്ട് കർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വർഷിപ്പറാക്കി അവിടുന്ന് എന്നെ മാറ്റണേ കർത്താവേ, എന്നെ മാറ്റണേ. കർത്താവ് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്